السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بخمان رايا سهدرين على كتاب التوحيد باب ما جاء في الرقى والتمائم. റുഖയുടെയും തമീമയുടെയും വിഷയത്തിൽ വന്ന കാര്യം എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ റുഖയുടെ വ്യത്യസ്ത രൂപത്തിലുള്ള ഇനങ്ങൾ, ദീനിൽ അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ തമീമയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അത് അനുവദിക്കപ്പെടുന്നത് ഏതാണ്, അനുവദിക്കപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ഒന്നുകൂടി നമുക്ക് അവസാനം അത് ഖുലാസയായി ചുരുങ്ങി ഒന്നുകൂടി പറയാം. മൂന്നാമതായി ഉള്ളത് തിവലയാണ്. അതായത് ഇതിൽ വന്നൊരു ഹദീസിന് ആദ്യം അദ്ദേഹം കൊടുത്തതിന് ശേഷം പിന്നീട് ഓരോന്നോരോന്നായി വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹം ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഹദീസ് അഥവാ ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ. തീർച്ചയായും ഷിർക്കൻ മന്ത്രങ്ങൾ, റുഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റുഖിയ എന്ന് മാത്രമേ ഹദീസിന്റെ വാചകത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. നമ്മളത് ഷിർക്കൻ എന്ന് പറയാൻ കാരണം അതിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു എല്ലാ റുഖിയകളും അത് ഷിർക്കല്ല. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് കലർന്നിട്ടുള്ള റുഖിയ ഒച്ചമായും, അതുപോലെ തന്നെ ഏലസുകൾ ഒത്തിവല, അതുപോലെ തിവല ഇൻഷാല്ലാ ഇന്ന് വിശദീകരിക്കും. ചില ക്ഷുദ്രവിദ്യകളാണത്, ആളുകളെ തെറ്റിക്കുന്നതിനും അടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് തിവല എന്ന് പറയുന്നത്. ഇതെല്ലാം ഷിർക്കാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റുഖ എന്താണ്, തമീമ എന്താണ്, തിവല എന്താണ് എന്നെല്ലാം ഷെയ്ഖ് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു തമാഇം എന്ന് പറഞ്ഞ അഥവാ തമീമത്തിന്റെ ബഹുവചനമായ തമാം എന്ന് പറഞ്ഞാൽ, തമാഇം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ കണ്ണേറിൽ നിന്നൊക്കെ രക്ഷക്കായി സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഖുർആൻ കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ മുൻഗാമികളിൽ ചിലർ അതിനെ അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ ചിലർ അതിനെ അനുവദിക്കാതെ അത് വിരോധിക്കപ്പെട്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റുഖ അഥവാ റുഖിയ എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം അവിടെ വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഷിർക്കില്ലാത്ത റുഖിയകൾ അത് അനുവദനീയമാണ്, അതല്ലാത്തതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പാടില്ല ഷിർക്കാണ് എന്ന് പറഞ്ഞത് അതാണ്, ഷിർക്കുള്ള കാര്യമാണ്. എന്നാൽ ഷിർക്ക് അല്ലാത്തത് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്തതുള്ളത് അത്തിവല. എന്താണ് തിവലത്ത് എന്നുള്ളതാണ്. തിവല എന്നുള്ളത് അദ്ദേഹം തന്നെ അതിന്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് തിവലത്ത് എന്നുള്ളത്? തിവല അദ്ദേഹം പറയുന്നു ഷൈഉൻ യസ്നഊനഹു യസ്ഊമൂന അന്നഹു യുഹബ്ബിബുൽ മർഅത ഇലാ സൗജിഹ. അതൊരു കാര്യമാണ്, അതുകൊണ്ട് അവർ ജൽപ്പിക്കുന്നത് അത് മുഖേന ഭാര്യക്ക് ഭർത്താവിലേക്ക് അടുപ്പമുണ്ടാക്കാനും ഭർത്താവിന് ഭാര്യയിലേക്ക് അടുപ്പമുണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്നാണ്. അഥവാ രണ്ടാളുകൾ തമ്മിൽ സ്നേഹം കുറവാണ് എങ്കിൽ ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ ഈ തിവല ഉപയോഗിക്കുന്നത് കൊണ്ട് കാരണമാകും. അതുപോലെ ഭർത്താവിന് ഭാര്യ സ്നേഹമില്ലെങ്കിൽ ഈ തിവല ഉപയോഗിക്കുന്നത് കൊണ്ട് ഭർത്താവിന് ആ ഒരു സ്നേഹമുണ്ടാകും. ഇതാണ് തിവല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രൂപത്തിൽ വരാം, പല ചിലപ്പോൾ എന്തിലൊക്കെ എഴുതിയത് ആകാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന രൂപത്തിലുള്ളതാകാം, എന്തുമാകട്ടെ ഇതെല്ലാം തിവലയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്, അഥവാ ഭാര്യയെ ഭർത്താവിലേക്ക് അടുപ്പിക്കുക, ഭർത്താവിനെ ഭാര്യയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു ഇത് സിഹറിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്, സിഹറിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന തിവല. ഇവിടെ പറഞ്ഞിട്ടുള്ള സിഹർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സിഹറുൽ അത്ഫാണ്, പരസ്പരം അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സിഹറുകളാണിത്. പൈശാചികമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരാളെ, ഒരാണിന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തിരിച്ച് ആണിനെ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ ഈ രൂപത്തിലുള്ള സിഹർ ചെയ്യുക എന്നുള്ളത് അതുണ്ട്. അത് നിലവിലുണ്ട്, ഇന്നും അത് നിലവിലുള്ള കാര്യമാണ്. അത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് ഇത് വലിയ ലുൽമായിട്ടുള്ള കാര്യമാണ്, വലിയ അക്രമമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൽ പിശാചിന്റെ സേവയുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയ ദുൽമെന്ന് പറയുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് പുരുഷനിലേക്ക് തന്നെ സ്നേഹിക്കപ്പെടാൻ കാരണമാകും ഈ തിവല കൊണ്ട് ഈ സിഹർ ചെയ്തു കഴിഞ്ഞാൽ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട്, ഒരു വ്യക്തി അയാൾ മറ്റൊരു പുരുഷന്റെ അടുക്കലേക്ക് പോകുകയാണ്, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ അടുക്കലേക്ക് പോകുകയാണ്. യഥാർത്ഥത്തിൽ അയാൾക്ക് യാതൊരു താല്പര്യം പോലുമില്ല, പക്ഷേ ഈ സിഹർ അതിനടിമപ്പെട്ടുകൊണ്ട് സിഹർ ഏറ്റതുകൊണ്ട് അയാൾ അത് അങ്ങനെ ആയിത്തീരുകയാണ്. ഇത് വളരെ കടുത്ത ഒരു ഷിർക്കൻ കാര്യമാണ്. ഈ തിവലയിൽ പിന്നീട് യാതൊരു വിശദീകരണവുമില്ല. നമ്മൾ ഈ പറഞ്ഞ ഇന്ന റുഖ വത്തമാഇമ വത്തിവലത്തെ ഷിർക്കുൻ എന്ന് പറയുന്നതിൽ റുഖയിൽ നമ്മൾ ചില വിശദീകരണങ്ങൾ പറഞ്ഞു, അതുപോലെ തമീമയിൽ ചില വിശദീകരണങ്ങൾ പറഞ്ഞു, പറ്റുന്നതും പറ്റാത്തതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ തിവല എന്ന് പറയുന്നത് പൂർണ്ണമായ ഷിർക്കാണ്, കാരണം അത് സിഹറാണ്, സിഹറിന്റെ ഒരു ഇനമാണ്. സിഹർ ചെയ്യുന്നവൻ കാഫിറാണ് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. സിഹർ ആരാണോ ചെയ്യുന്നത് അവൻ കാഫിറാണ്, കാരണം അവൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചിട്ടല്ലാതെ അവന് ഇതൊരിക്കലും ലഭിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചപ്പടി വിദ്യകൾ കൊണ്ട് ചെയ്യുന്ന ചില സിഹറുകളുണ്ട്, മാജിക്കുകൾ പോലത്തെ, അതല്ല ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതങ്ങനെ ചപ്പടി വിദ്യകൾ കൊണ്ട് ചെയ്യുന്ന കൺകെട്ട് സിഹറുകളല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ തഅ്സീർ നന്നായിട്ടുണ്ടാക്കും. ഒരാണിന് പെണ്ണിനോട് സ്നേഹം തോന്നുന്ന, പെണ്ണിന് ആണിനോട് സ്നേഹം തോന്നുന്ന രൂപത്തിൽ ഉണ്ടാകും. ഇതിനാണ് അത്ഫു എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്, അഥവാ തഫ്രീഖിന് വേണ്ടിയിട്ട്. സിഹറു തഫ്രീഖ് എന്ന് പറയും. ആദ്യത്തെ സിഹറുൽ അത്ഫ് ആണെങ്കിൽ പിന്നീട് സിഹറു അത് തഫ്രീഖ് ഉണ്ട്, അത് വേർപിരിക്കുക എന്നതും ചെയ്യും. ഒരു ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് വേർപിരിക്കണമെങ്കിൽ ഈ രൂപത്തിൽ ഇത് ചെയ്യും. ഭാര്യക്ക് ഭർത്താവിനോട് ഉറപ്പുണ്ടാകാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യനോട് ഉറപ്പുണ്ടാകാൻ ഈ രൂപത്തിൽ ചെയ്യുന്ന പിശാചുക്കളുടെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അത് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, അത് രണ്ട് രൂപത്തിലുള്ള തഫ്രീഖ് ഉണ്ട്. ഒന്ന് തഫ്രീഖുൻ ഹസ്സി ആണ്, മറ്റേത് തഫ്രീഖുൻ മാനവിയാണ്. തഫ്രീഖുൻ ഹസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭാര്യക്ക് ഭർത്താവിനോട് പൂർണ്ണമായി ഉറപ്പുണ്ടാകും. അവർ തമ്മിൽ കണ്ടാൽ സ്നേഹിക്കാത്ത രൂപത്തിൽ, കണ്ടാൽ വെറുക്കുന്ന രൂപത്തിൽ പൂർണ്ണമായ വേർപാട്. അവരുടെ വലിയ പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകും. നേരത്തെ നല്ല സ്നേഹത്തോടുള്ള ആളുകളായിരിക്കും, പെട്ടെന്ന് വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ വലിയ ദേഷ്യവും വെറുപ്പും ഒക്കെ തുടങ്ങി അവസാനം ബന്ധം തന്നെ മുറിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതുണ്ടാകും. ഇത് തഫ്രീഖുൻ ഹസ്സിയാണ്. ഇനി തഫ്രീഖുൻ മാനവിയുണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. അതിനവൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അതിന് സാധിക്കാത്ത രൂപത്തിലുള്ള തടസ്സങ്ങൾ അവനുണ്ടാകും. ഇതിനാണ് സിഹറു റബ്ത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ ഇതിന്റെ മൂന്ന് ഇനങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിഹറുൽ അത്ഫ്, രണ്ടാമത് പൂർണ്ണമായി വേർപിരിയുന്ന രൂപത്തിലുള്ള സിഹറു തഫ്രീഖ്, മൂന്നാമത് അവർക്ക് പരസ്പരം ബന്ധപ്പെടാനൊന്നും സാധിക്കാത്ത രൂപത്തിലുള്ള സിഹറു റബ്ത്തുണ്ട്. ഇത് മൂന്നും അത് മൂന്നും തിവലത്താണ്. ഇതിനെല്ലാം ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ തിവലത്ത് എന്ന് പറയുന്നത്. തിവലത്ത് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തിവല എന്ന് പറയുന്നത് സിഹറുൽ അത്ഫാണ്, പരസ്പരം സ്നേഹമുണ്ടാക്കാൻ. അതാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിന് ഭാര്യക്കോ, ഭാര്യക്കോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ പരസ്പരം സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. അത് ചിലപ്പോൾ അത് ഭക്ഷണ രൂപത്തിലോ പാനീയ രൂപത്തിലോ ഒക്കെ ആളുകൾ അത് കൊടുക്കാറുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അതാണ് അതിൽ ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള സിഹർ. കാരണം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, ശരീരത്തിന്റെ അകത്തേക്ക് ഇത്തരം സിഹർ ചെയ്യപ്പെട്ട വസ്തുക്കൾ കയറി കഴിഞ്ഞാൽ അത് പിന്നീട് ഒഴിവാക്കാൻ വലിയ പ്രയാസമായിരിക്കും, ഒരുപാട് പ്രയാസമായിരിക്കും അത് മാറ്റാൻ. സിഹർ പല രൂപത്തിൽ ആളുകൾ ചെയ്യും. എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുടെ മുകളിൽ സിഹർ ചെയ്തിട്ട് മുട്ടയിലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മുടിയുടെ ഭാഗത്തോ നഖം ഒക്കെ എടുത്തിട്ട് അതിൽ ഈ പൈശാചിക സേവ ചെയ്തിട്ട് വീട്ടിലെവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിടുക, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ താഴെ വെക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഷെൽഫിലൊക്കെ വെക്കുക. ഇതൊക്കെ സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ മിക്കവാറും ചെയ്യുക വീടുമായി ബന്ധപ്പെടുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടത് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ആളുകളിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, ചില ആ വീടുകളിലൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് എങ്കിൽ, അവർ യഥാർത്ഥ തൗഹീദൊന്നും ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വീട്ടിന്റെ ഉടമയുടെ ഭാഗത്തു നിന്നും മോശമായ സംസാരമൊക്കെ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവർ അതിനൊരു പകരം വീട്ടുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള സിഹർ ചെയ്തു കൊടുക്കുന്ന, ചിലപ്പോൾ സിഹർ ചെയ്യുന്ന തങ്ങന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകും. വ്യാജ തങ്ങന്മാരായിരിക്കും. ഇനി അതല്ല, ചിലപ്പോൾ നേർക്ക് നേരെ തന്നെ ഇത്തരം ആ മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് തന്നെ പോയിട്ട് അമ്പലങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഇത്തരം യഥാർത്ഥ ഒറിജിനൽ സാഹിറന്മാരുടെ അടുക്കലേക്ക് പോയിട്ട് തന്നെ ഈ രൂപത്തിൽ, അത് ഈ വീട്ടുടമയുടെ സ്ത്രീയുടെ മുടിയും മറ്റുമൊക്കെ അവർക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. ആ രൂപത്തിൽ സിഹർ ചെയ്ത് പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ ഇടപെടിക്കുന്ന ആളുകൾ അത് നല്ല ആളുകളാണോ അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് മുടിയും അതുപോലെ നഖവും ഒക്കെ അത് നമ്മൾ അവിടെയും ഇവിടെയും അലക്ഷ്യമായി കളയാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകളുടേതൊക്കെ അത് സാധിക്കുമെങ്കിൽ കുഴിച്ചിടുക തന്നെ വേണം. കാരണം സിഹർ ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യത്തിൽപ്പെട്ട ഒന്നാണ് ഇത്. ഇത് നമ്മൾ പറഞ്ഞത് മറ്റ് പുറത്തൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ഒരാൾ സിഹർ ചെയ്യാൻ ഉദ്ദേശിച്ച അയാൾക്ക് തന്നെ ആ സിഹർ ചെയ്യപ്പെട്ട ഭക്ഷണമോ വെള്ളമോ കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ ശരീരത്തിൽ കാലങ്ങളോളം നിൽക്കും. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടത് മാറും, യാതൊരു സംശയവുമില്ല. പക്ഷെ അത് പൊതുവെ അത് റുഖ്യ ചെയ്ത് ശരിയാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ഇനമാണ് ഈ തിവല എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും ഈ രൂപത്തിൽ കൊടുക്കുക എന്നുള്ളത് അത് പല രൂപത്തിൽ ചെയ്യാറുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതാണ് എന്താണ് തിവല എന്നുള്ളതിന്റെ വിശദീകരണം. അദ്ദേഹം തന്നെ സഹീഹായ സനദോടുകൂടി പറഞ്ഞ കാര്യമാണ് ഷൈഉൻ യസ്നഉഹു നിസാഉ യതഹബ്ബബ്ന ഇലാ അസ്വാജിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളാണ് പൊതുവേ ഇത് ചെയ്യാറുള്ളത് എന്നാണ്. സ്ത്രീകളാണ് ഇതിന്റെ പിന്നിൽ പലപ്പോഴും ഉണ്ടാവുക. അല്ല, അവർക്കതിന് ന്യായമൊക്കെ പറയും, ഭർത്താവിന് എന്നോടിപ്പോ സ്നേഹമില്ല, അപ്പോ അതെന്താണെന്ന് അവർ എവിടെങ്കിലൊക്കെ പോയി ഇതുപോലുള്ള തങ്ങന്മാരുടെ അടുക്കലേക്ക് പോയിരിക്കും. അപ്പൊ അവര് പറയും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഇത്ര കടുത്ത ഷിർക്കാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണെന്ന് പലപ്പോഴും ചിന്തിക്കൂല. കാരണം അവര് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നല്ലതാണ്. അവരുടെ ഉദ്ദേശം എന്റെ ഭർത്താവിന് എന്നോട് ഇപ്പൊ സ്നേഹമില്ല, അപ്പൊ ആ സ്നേഹം ഉണ്ടാക്കാനാണല്ലോ, അപ്പൊ അത് നല്ലൊരു കാര്യമല്ലേ എന്നാണ് സാധുക്കൾ ധരിച്ചു പോകുന്നത്. അത് മുതലെടുത്തുകൊണ്ട് ഇവരുടെ സാമ്പത്തികമായും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായും തന്നെ പൂർണ്ണമായിട്ട് വഞ്ചിച്ചുകൊണ്ട് ഇത്തരക്കാരായ ആളുകൾ പറയും ഇത് ഭർത്താവിനൊന്ന് കലക്കി കൊടുത്താൽ മതി, ഭർത്താവിന് ചായ കുടിക്കുമ്പോ അല്ലെങ്കിൽ പാല് കുടിക്കുമ്പോ ഇതൊന്ന് കലക്കി കൊടുത്താൽ പിന്നെ ഒക്കെ ശരിയാകും. ഇപ്പൊ ഇവർ വിചാരിക്കുന്ന ഭർത്താവിന് സ്നേഹം ഉണ്ടാക്കാനല്ലേ, അതിനെന്ത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമുക്കറിയാം ദീനുൽ ഇസ്ലാമിൽ അതിന് ലക്ഷ്യവും മാർഗവും നന്നായിരിക്കേണ്ടതുണ്ട്. ലക്ഷ്യം മാത്രം നന്നാകുക എന്ന് പറയുന്നത് അത് മറ്റു പല പ്രത്യയശാസ്ത്രത്തിന്റെ ആൾക്കാരുടെ വാദമാണ്. ലക്ഷ്യം നന്നായാൽ മതി, മാർഗം എന്തുമാകട്ടെ എന്നുള്ളത്. നമുക്ക് ലക്ഷ്യം നന്നായത് കൊണ്ട് കാര്യമില്ല, സ്നേഹമുണ്ടാകുക എന്നുള്ളത് കൊണ്ട് ഇവിടെ കാര്യമില്ല. മറിച്ച് അതിന് ഉപയോഗിക്കുന്ന മാർഗവും നന്നായിരിക്കേണ്ടത്. ഇവിടെ ഉപയോഗിക്കുന്ന ഈ തിവല എന്ന് പറയുന്നത് അത് ശിർക്കൻ മാർഗമാണ്. അതൊരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് മതിയായതാണ്. അത് ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് അറിയാതെ വാങ്ങി കുടിക്കുകയോ അറിയാതെ വാങ്ങി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പക്ഷെ അവർക്ക് അള്ളാഹു അല്ലാത്ത ആളുകളോട് തേട്ടം ഉണ്ടായിരിക്കുകയില്ല. അവരൊരു പക്ഷെ അവർക്ക് അതിൻ്റെതായ ഉയർന്നുണ്ടാകാം അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക്. എന്നാൽ ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവർ പൂർണ്ണമായും പൈശാചികമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും എങ്ങനെയാണ് ഈ ദീനിന്റെ പേരിലൊക്കെ നടക്കുന്ന ഈ ഉസ്താദുമാരൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എന്ന്. അവരതിന് പല ഉയർന്നുകളും കാണും. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കിതാബുകൾ അവരുടെ കയ്യിലുണ്ട്. അവരതിന് ആളുകളോട് പറ്റിച്ചുകൊണ്ട് പറയുന്നത് ഇത് സുലൈമാൻ നബിയുടെ ഇൽമാണെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ യഹൂദികൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാന വ തആല പറഞ്ഞത് വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂന സിഹ്. സിഹർ അത് സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കലും കാഫറായിട്ടില്ല, പിശാചുക്കളാണ് കാഫറായിട്ടുള്ളത് എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല പറഞ്ഞത്. ആ യഹൂദികൾ പറയുന്ന അന്ന് പറഞ്ഞ വാദം, ഖുർആൻ കണ്ടിച്ച വാദം, അത് ഇന്നും ഇത് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഇൽമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കിതാബുകളാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവരുടെ പ്രധാനപ്പെട്ട ആളുകളാണ് അത് പഠിക്കുക. ഇതൊക്കെ അറിയുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ടാവില്ല, എല്ലാ മൂലയാക്കന്മാർക്കും ഇത് അറിയില്ല. ഇതൊക്കെ അറിയുന്ന ആളുകളുണ്ട്, എങ്ങനെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാം, തെറ്റിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളുണ്ട്. പല പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ അവൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവൻ ചെയ്യുന്ന ഇത്തരക്കാരുടെ അടുക്കലേക്ക് പോകും. നിലവിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെ അവരെങ്ങനെയെങ്കിലും തെറ്റിച്ചിട്ട് ഇവനെ തന്നെ ആ സ്ത്രീയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ രൂപത്തിലുള്ള സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് കടുത്ത തെറ്റാണ്. ഒരാളെ ദീനിൽ നിന്ന് പുറത്തു പോകാൻ ഇത് മതിയായതാണ്. അതുകൊണ്ട് ഈ തിവലയിൽ അത് എല്ലാം കുഫറാണ്. അതിൽ വിശദീകരണം ഒന്നുമില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തഖ്ഫുർ. ഈ സിഹർ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരീക്ഷണമായിട്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ കാഫിറുകളാക്കാൻ പാടില്ല എന്നുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. അഥവാ ആ ആയത്തിൽ നമുക്ക് വത്തബഉ മാ തത്ലു ഷയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ഷയാത്തീന കഫറു യുഅല്ലിമൂന നാസ സിഹ്ർ. പിശാചുക്കളാണ് ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ട് കാഫിറുകളായിട്ടുള്ളത് എന്ന് പറഞ്ഞു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത്ത് വമാറൂത്ത്. ഹാറൂത്തെന്നും മാറൂത്തെന്നും പറയുന്ന ബാബിലോണിലുള്ള രണ്ട് മലക്കുകൾ അവർക്ക് ഈ കാര്യങ്ങൾ കിട്ടി. എന്നിട്ട് അവർ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. ഇതൊരു പരീക്ഷണമായിക്കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഇതിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പിരിക്കുന്നതാണിത് എന്ന് പറയുന്നുണ്ട്. ഫയതഅല്ലമൂന മിൻഹുമാ, ആ ആളുകൾ അവർ ഇവരിൽ നിന്നും ഇത് പഠിച്ചു. മാ യുഫരിഖു ബൈനൽ മർഇ വസൗജി, ഒരു വ്യക്തിയും അവന്റെ ഭാര്യയും തമ്മിൽ വേർപിരിക്കാനുള്ള, ഭിന്നത ഉണ്ടാക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ അവർ പഠിച്ചു എന്നെല്ലാം ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിവലത്ത് എന്ന് പറയുന്നത് ഷിർക്കുൻ അക്ബർ ആണ്. അത് പിശാചിൽ നിന്നുള്ള സഹായം ചോദിക്കൽ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തഫ്സീലും ആവശ്യമില്ല, പൂർണ്ണമായി അത് ഷിർക്കാണ്. അപ്പൊ ആ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന റുഖ വത്തിവലത ഇന്ന റുഖ വത്തമായിമ വത്തിവലത ഷിർക്കുൻ എന്ന് പറയുമ്പോൾ നമുക്കതിന് വിശദീകരണം ഓരോന്നും ഓരോന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ റുഖയയുടെ കാര്യം നമ്മൾ പറഞ്ഞു, റുഖയ അതെല്ലാം ഷിർക്കല്ല. അതുകൊണ്ട് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് കലർന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ റുഖയത മിൻ ഐനിൻ ഔ ഹുമ, അഥവാ കണ്ണീറിനും വിഷമേറ്റതിനും ലാ റുഖയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണീരിനും വിഷ ചികിത്സക്കും അല്ലാതെ റുഖയ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കണ്ണീർ ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷമേറ്റുകഴിഞ്ഞാൽ റുഖയ ചെയ്യാമെന്നുള്ളത്. അതുപോലെ ധാരാളം ഹദീസിൽ പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ പറഞ്ഞത്, നമ്മൾ ജാഹിലിയത്തിൽ ചില മന്ത്രങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇഅ്റുദു അലയ്യ റുഖാക്കും, നിങ്ങൾ നിങ്ങളുടെ റുഖ്യ എനിക്ക് കാണിച്ചു തരിക. ലാ ബാസ ബിർറുഖ മാലം തകുൻ ശിർക്കൻ, ഷിർക്കില്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റുഖയയിൽ ഷിർക്കുണ്ടാകാൻ പാടില്ല. ഷിർക്കുണ്ടായാൽ അത് ഹറാമാണ്, ഷിർക്കുണ്ടായാൽ അത് വലിയ കടുത്ത കാര്യമാണ്. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്ക് ഉണ്ടാകും. പിശാചുക്കളോടൊക്കെ സഹായം ചോദിച്ചിട്ടുള്ള റുഖയകൾ, ഇത് മാറുന്നതിന് വേണ്ടി പിശാചിനോട് തന്നെ സഹായം ചോദിക്കുക. പിശാചിനോട് തന്നെ ചോദിച്ച് ഇതൊന്ന് മാറ്റിത്തരണം, കാരണം പിശാചായിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക. അപ്പൊ പിശാചിനോട് തന്നെ ചോദിക്കുക, നീ പിശാചിനോട് തന്നെ പ്രാർത്ഥിക്കുക. ആ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. റുഖിയ ഷിർക്കിയാണ്. ഇനി റുഖിയ ഷറഈ ആകണമെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞതിന് മൂന്ന് നിബന്ധനകൾ വേണം. ഒന്ന്, അത് കലാമുൻ ഹസനായിരിക്കണം, ഖുർആനിൽ നിന്നോ അതല്ലെങ്കിൽ നല്ല ഹദീസുകളിൽ നിന്നോ. ചില പണ്ഡിതന്മാർ അത് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതല്ല, അതല്ലാത്ത നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, ഷിർക്ക് കലരാത്ത എല്ലാം ഉപയോഗിക്കാം. രണ്ടാമത്തത് പറയുന്നത് മഫ്ഹൂമുൽ മഅനയായിരിക്കണം, മനസ്സിലാകണം. ഷിർക്കല്ലാത്ത ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യ സ്വഭാവമുള്ള റുഖയൊന്നും അനുവദിക്കാൻ പാടില്ല. ആരെങ്കിലും നമുക്ക് റുഖയ ചെയ്തു തരുന്നുണ്ട്, അതെന്താണെന്നൊന്ന് മനസ്സിലാകുന്ന ഒരു രഹസ്യമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിന്റെ ഹിക്മത്തോ സബബുകളോ ഒന്നും മനസ്സിലാകാത്ത അതങ്ങനെ ചെയ്താൽ മതി, അത് മാറിക്കൊള്ളും, അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നതെങ്കിൽ അത് പാടില്ല. അത് ഇതിന്റെ നിബന്ധന പോയി, അതിന്റെ അർത്ഥം വ്യക്തമായിരിക്കണം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അറബിയിൽ തന്നെ ആകണമെന്ന് പറയാൻ കാരണം എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവർ ഏതെങ്കിലുമൊക്കെ ഭാഷയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല, അറബിയിലാകുമ്പോൾ പണ്ഡിതന്മാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ സൂക്ഷ്മതക്ക് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ തന്നെ ആകണമെന്നുള്ളു. അതങ്ങനെയല്ല, അത് ആ സൂക്ഷ്മതക്ക് വേണ്ടി പറഞ്ഞതാണ്. ഒരു വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും റുഖ്യ സ്വീകരിക്കുന്ന ആളുകൾ ഇയാൾ എന്താണ് റുഖ്യയിൽ ചൊല്ലുന്നത് എന്ന് വ്യക്തമായി അറിയണം. അല്ലാതെ അയാൾ അതിനൂടെ ഏതെങ്കിലുമൊക്കെ പിശാചിന്റെ ഒക്കെ പേര് വിളിക്കും, നമ്മൾ അറിയാതെ പിശാചിന്റെ പല പേര് വിളിക്കിച്ച് റുഖ്യയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് വ്യക്തമായി അറിയണം. മൂന്നാമത്തത്, ഈ റുഖ്യയ്ക്ക് സ്വന്തം നിലക്ക് മാറ്റാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുകയും വേണം. അള്ളാഹുവിന്റെ അനുമതി കൊണ്ട് മാത്രമേ ഇത് മാറുകയുള്ളൂ. എത്ര നല്ല റുഖ്യ ചെയ്യുന്ന ആളായാലും ഖുർആനിൽ ഏറ്റവും നല്ല ആയത്തുകൾ ഓതിയാലും അള്ളാഹു ഉദ്ദേശിച്ചാലേ ഇത് മാറുകയുള്ളൂ. ഈ മൂന്ന് നിബന്ധന ഇത് അനുവദിക്കപ്പെടുന്ന റുഖ്യയൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ ഷിർക്കായ റുഖ്യയാണ് വേറെ രൂപത്തിലുള്ളത്. ഇനി ഷിർക്കു നസ്ഗറായ റുഖ്യയുണ്ട്, അത് പണ്ഡിതന്മാർ പറഞ്ഞു ആ വാക്കുകളിൽ ഷിർക്കുണ്ടാവില്ല, പക്ഷെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. കാരണം അള്ളാഹു സബബാക്കാത്ത കാര്യങ്ങൾ കൊണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഷിർക്കല്ല, പക്ഷെ ആർക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങളൊക്കെ കൊണ്ട് റുഖ്യ ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. അപ്പൊ റുഖ്യയിൽ നമ്മൾ ആ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ പറഞ്ഞു. പിന്നീട് തമീമത്തിൽ നമ്മൾ വിശദീകരണം പറഞ്ഞു. തമീമത്ത് അത് ഷിർക്കുൻ അക്ബറാകുന്ന തമീമത്തുണ്ട്. അതെപ്പോഴാണ്? ആ തമീമത്തിന്റെ അകത്ത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ സഹായം ചോദിക്കലൊക്കെ ഉണ്ടാകും. യാ സയ്യിദി ഫുലാൻ, ഇന്ന വ്യക്തി എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുട്ടി എഴുതിയിട്ടായിരിക്കും ഇതിൽ വെക്കുക. ഏതെങ്കിലുമൊക്കെ ദർഗയിൽ പോയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആ ദർഗയുടെ ഔലിയയോട് നേരിട്ട് ചോദിക്കുന്ന പേരുകൾ ഇസ്തിഗാസ അതിലുണ്ടാകും. യാ ഗൗസുൽ അഅളം, അഗിസ്നി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാകും. അത് ഷിർക്കുൻ അക്ബറാണ്. ഇനി ഒരാൾ ഈ വസ്തുവിന്, ഏലസിന് സ്വന്തം നിലക്ക് എനിക്ക് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിച്ചു. അയാൾ ഒന്നും അതിൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും അതും ഷിർക്കുൻ അക്ബറാണ്. ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹുവൊന്നുമില്ല, ഇതുള്ളത് കൊണ്ട് എനിക്ക് ഉപകാരം വരും, ഉപദ്രവം നീങ്ങും എന്നൊരാൾ വിശ്വസിച്ചാലും അത് ഷിർക്കുൻ അക്ബറാണ്. അത് ഷിർക്കുൻ അക്ബർ ആകുന്ന വകുപ്പ്. ഷിർക്കുൻ അസ്ഗർ ആകുന്നത് അതിൽ ഷിർക്കൊന്നുമില്ല, പക്ഷേ അവൻ വിചാരിക്കുന്നു അള്ളാഹു ഇത് സബബാക്കി എന്ന് ജൽപ്പിച്ചുകൊണ്ട് അവൻ അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. അത് ദീനിൽ നിന്ന് ഒരാളെ പുറത്തു പോവുകയില്ല, പക്ഷെ വൻപാപങ്ങളെക്കാളും കടുത്ത കാര്യമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു അത് മുഹറമായ ഹറാമായ കാര്യം ആണ് എന്ന് പറഞ്ഞു. അതാണ് ഖുർആൻ കൊണ്ട് എഴുതിയാൽ എന്ന് പറഞ്ഞു. അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഖുർആൻ കൊണ്ട് എഴുതുകയാണ് എങ്കിൽ അത് ഹറാമാണ്. അതിന് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. കാരണം ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്ന് യാതൊരു തെളിവുമില്ല. പിന്നീട് അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശരിയായ അഭിപ്രായം അത് പാടില്ല എന്നാണ്. കാരണം അത് ഖുർആനിനെ അവഹേളിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ അത് വരും. ഇത് കെട്ടുന്നതുമായി ബാത്റൂമിലും മറ്റുമൊക്കെ പോകുക, കുട്ടികൾക്ക് കെട്ടിക്കൊടുത്താൽ നജസുകൾ കരയും, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അത് ഹറാമാണെന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ അതും ഷിർക്കുൻ അസ്ഗറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ട് കെട്ടിയാലും ഷിർക്കുൻ അസ്ഗറാണ്, കാരണം അള്ളാഹു സബബാക്കാത്തത് സബബാക്കിയാൽ അത് ഷിർക്കുൻ അസ്ഗറാകുമെന്ന് പറഞ്ഞു. അത് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഇതിലുള്ള വിശദീകരണമാണ്. ഈ തമീമത്തിലുള്ള തിവലയിൽ യാതൊരു വിശദീകരണവുമില്ല, അതെല്ലാം തന്നെ ഷിർക്കാണ് എന്ന് മനസ്സിലാക്കുക. ശേഷം അടുത്ത അദ്ദേഹം പറഞ്ഞതിൽ കടക്കാം. ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വറവൽ ഇമാമു അഹ്മദ് അൻ റുവൈഫ ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റുവൈഫ ലഅല്ല അൽ ഹയാത സതതൂലു ബിക ഫഅഖ്ബിരി الناس അന്ന മൻ അഖദ ലിഹിയതഹു ഔ തഖല്ലദ വതറ ഔ ഇസ്തൻജ ബിറജീഇ ദാബത്തിൻ ഔ അൽമിൻ ഫഇന്ന മുഹമ്മദൻ ബരീഉൻ മിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ ഹദീസ് ഇമാം അഹമ്മദ് അതുപോലെ അബൂദാവൂദ് അന്നസായി പോലെയുള്ള ആളുകളൊക്കെ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സനദിനെ കുറിച്ച് ഇമാം അന്നാവി റഹിമഹുല്ലാ ഇത് നല്ല സനദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഇത് സഹീഹാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും ഇതിന് സഹീഹായ ത്വരീഖകളുണ്ട്. അഥവാ ഈ ഹദീസ് തന്നെ ചില റിവായത്തുകൾ അത് ദുർബലമായ ത്വരീഖിലൂടെ വന്നിട്ടുണ്ട്, എന്നാൽ സഹീഹായ ത്വരീഖുണ്ട് എന്നൊക്കെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് സാബിത്തായ സ്ഥിരപ്പെട്ട സനദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഹദീസിലുള്ളത്? റുവൈഫിഇൽ നിന്നാണ് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? യാ റുവൈഫ ലഅല്ല അൽ ഹയാത സതതൂലു ബിക്, ഓ റുവൈഫ, നീ ഒരു പക്ഷേ ദീർഘകാലം ജീവിച്ചേക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും നീ ദീർഘകാലം ജീവിച്ചേക്കാം. ലഅല്ല അൽ ഹയാത സതതൂലു ബിക, അപ്പോൾ അങ്ങനെ നീ ദീർഘകാലം ജീവിച്ചിട്ട് പല മുഖാലഫാത്തുകളൊക്കെ ആളുകളിലേക്ക് വരാൻ തുടങ്ങും, ദീനിനെതിരാകുന്ന കാര്യങ്ങളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നീ ജനങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ നീ ജനങ്ങളെ അറിയിക്കണം, ആരെങ്കിലും തന്റെ താടി എങ്ങനെ ബന്ധിക്കുന്നു. ഇൻഷാല്ലാഹ് വിശദീകരണം പറയാം. ഔ തഖല്ലദ വതറൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വടം, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്. അവൻ വത്തർ എന്ന് പറയുന്നത് അത് സ്വീകരിക്കുന്നു കണ്ണീരിൽ നിന്നും മറ്റുമൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവൻ മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടോ എല്ലുകൊണ്ടോ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുചീകരിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ വേറെ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ബരീ ഉമ്മിൻ, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്നെല്ലാം ബരീ ആണ്. യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാണ്. ദീനിൽ ഇതിനൊന്നും തെളിവില്ല എന്ന് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കാണാൻ സാധിക്കും. ഇതിലാദ്യമായി പറഞ്ഞു, ലഅല്ല അൽ ഹയാത സതതൂലു ബിക്, താങ്കളുടെ ജീവിതം ഒരുപാട് ദീർഘിച്ചേക്കാം, അഥവാ ഒരുപാട് കാലം ജീവിച്ചേക്കാം. അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. റുവൈഫ ധാരാളം കാലം ജീവിച്ച സഹാബത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് റളിയല്ലാഹു അൻഹു. ഇനി ഹദീസിൽ നിന്ന് നമുക്കൊരു ഫായിദയാണ്, ലഅല്ല അൽ ഹയാത സതതൂലു ബിക് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അഥവാ കാലം കഴിയുന്നതിനെ നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ള ആവശ്യം കൂടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കാലം എത്രത്തോളം പോകുന്നു അത്രയും ജനങ്ങൾ പഴച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ഹക്ക് അവർക്ക് അവ്യക്തമാവുകയും ബാത്തിലുകൾ ധാരാളം വരികയും ചെയ്യും വർഷങ്ങളോളം കഴിയുന്നതിന്. ഇത് സഹാബിയോട് തന്നെയാണ് പറയുന്നത്. സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. ഇപ്പൊ ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവില്ല, പക്ഷെ നീ ഇനി താബിഈങ്ങൾ കാണാനുണ്ട്. ഒരുപാട് ആ വർഷം നീനെ ജീവിക്കുന്ന സമയത്ത് പല ദിക്കിൽ നിന്നും ആളുകൾ ഇസ്ലാമിലേക്കും മറ്റുമൊക്കെ ആയിട്ട് വരും. അപ്പൊ പല അവർ നേരത്തെ ഉണ്ടായിരുന്ന ദീനിലുള്ളതും അവരുടെ ചുറ്റുപാടിലുമൊക്കെ ഉള്ള ഒരുപാട് ദീനിനെതിരാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് ദഅവത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ദഅവത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും വർഷങ്ങൾ കഴിയുന്നേനെ ദഅവത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. ലഅല്ല ഹയാത സതതൂലുബിക് ഫഅഖ്ബിരിന്നാസ, ആ സമയത്ത് ഈ ജനങ്ങളെ അറിയിക്കണം. ഒന്നാമത്തെ കാര്യം, അന്നമൻ അഖദ ലിഹിയതഹു, ആരെങ്കിലും തന്റെ താടി ഇങ്ങനെ ബന്ധിക്കുക, കെട്ടുക എന്ന് പറഞ്ഞു. ഇപ്പൊ താടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അറബികളായ ആളുകൾ, കാഫിറുകൾ പോലും അവർ താടി വെച്ചിരുന്നു. കാരണം ഒരു മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്, മനുഷ്യന്റെ അവന് ജന്മനാ തന്നെ ഫിത്രത്തിലുള്ളതാണ്. കാരണം ഇതിങ്ങനെ വരികയാണ്, ഇത് വടിച്ചു കളയേണ്ടതാണെങ്കിൽ ഇത് ഇങ്ങനെ വരേണ്ടതില്ലല്ലോ ഇത്രയും പ്രയാസമായിട്ട്. ഇതിങ്ങനെ ജന്മനാ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ താടി വടിക്കുക എന്നൊക്കെ പിന്നീട് അറബികളിൽ നിന്ന് വന്നതല്ല, അത് മജൂസികളുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്. അത് മറ്റ് പല ആളുകളുടെയും പ്രവർത്തനങ്ങളിൽ പിന്നീട് വന്നിട്ടുള്ളതാണ്. മുസ്ലിമീങ്ങളല്ലാത്ത, മുസ്ലിമീങ്ങളാകട്ടെ കാഫിറുകളാകട്ടെ, എല്ലാ ആളുകളും താടി കൃത്യമായി അവിടെ വെച്ചിരുന്നു. അത് പിന്നീട് വന്നിട്ടുള്ളതാണ് ഈ താടി വടിക്കുക എന്നുള്ള കാര്യമൊക്കെ. അത് ചില പണ്ഡിതന്മാർ പറയുന്നത് വടിക്കുക, പൂർണ്ണമായി വടിച്ചു കളയുക എന്ന് പറയുന്നത് മജൂസികളുടെ പ്രവൃത്തിയേക്കാളും മോശമാണ്. കാരണം മജൂസികൾ അത് പൂർണ്ണമായി വടിക്കൂല, അവർ ഏകദേശം ഒന്ന് ട്രിം ചെയ്ത് വെക്കുന്ന രൂപത്തിലായിരിക്കും മജൂസികൾ ഉണ്ടാക്കുക. അപ്പൊ അത് ഒന്ന് താടിയുമായി ബന്ധപ്പെട്ട കാര്യം. ആ താടി എങ്ങനെയാണ്, ഒരാൾക്ക് വലിയ താടിയുണ്ട്, അപ്പൊ വലിയ താടിയുള്ള ആള് അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മന്നമൻ അഖദ ലിഹിയതഹു, തന്റെ താടിയെ എങ്ങനെ കെട്ടുക. അത് പണ്ഡിതന്മാർ പറയുന്നു അത് മെടഞ്ഞുകൊണ്ട്, സ്ത്രീകൾ മുടിയൊക്കെ മെടയുന്ന രൂപത്തിൽ മെടഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ട് രണ്ട് ഭാഗത്തേക്കായി കെട്ടി വെക്കുക എന്നുള്ളത്. അത് ഇന്നും പല ഫാഷന്റെ ഒക്കെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവർ താടി വെക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. ആ താടിക്ക് എന്തെങ്കിലുമൊക്കെ കയറിട്ടുകൊണ്ട് രണ്ടായി മുടഞ്ഞുകൊണ്ട് അവരൊരു ഭാഗം ഇങ്ങനെ അതിന് പ്രത്യേകിച്ച് അതിൽ സ്റ്റഫൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ കെട്ടിവെക്കും, ഇവിടെ വേറെ രൂപത്തിൽ കെട്ടിവെക്കും. ഇത് അന്ന് കാലം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മുഷരിക്കുകളായ ചില ആളുകൾ ചെയ്തിരുന്നു എന്നാണ്. അവർക്ക് താടിയുണ്ട്, അവരാ രൂപത്തിൽ താടി അങ്ങനെ അവരൊക്കെ ആ രൂപത്തിൽ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് അതിനുള്ള വിശദീകരണമായിട്ട്, സ്ത്രീകൾ അവരുടെ മുടിയെ നോക്കുന്നത് പോലെ താടി അങ്ങനെ പല ഭയങ്കരമായി അതിനെ നോക്കുക, ആ രൂപത്തിൽ ഭയങ്കരമായി താടിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്ന് അതിലൊരുപാട് പണികൾ എടുത്തുകൊണ്ടേയിരിക്കുക, ഇത് രണ്ടും ഇതിൽ ഉൾപ്പെടും എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈരി ഹഫളഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ അർത്ഥം താടി ചീകാൻ പാടില്ല എന്നല്ല. താടി അത് ചീകുക, അതിന് കൃത്യമായി ആദരിക്കുക, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ സ്ത്രീകൾ അവരുടെ മുടി നോക്കുന്നത് പോലെ അതിനെ ഒരുപാട് അതിൽ മെനക്കെടുക, ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്. ഇത് വേറെ ചില പണ്ഡിതന്മാർ ഇങ്ങനെ താടി കെട്ടുന്നത് കൊണ്ട് അവർ ചില രക്ഷകൾ ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും, അങ്ങനെ വിശ്വസിച്ചിരുന്നതായും ഒക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ഒന്നുകിൽ അത് തശബ്ബുഹാണ്, കാഫിറുകളായിട്ടുള്ള സാദൃശ്യപ്പെടലാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അള്ളാഹു സബബാക്കാത്ത കാര്യങ്ങൾ സബബാക്കലാണ്. എന്ത് തന്നെയായാലും അത് ഹറാമായി ഒഴിവാക്കേണ്ടതായ കാര്യമാണ്. രണ്ടാമതായി പറഞ്ഞത് ഔ തഖല്ലദ വതറൻ, ആരെങ്കിലും വതറിനെ ധരിക്കുക, അഥവാ അത് കയ്യിലാകട്ടെ, നമ്മുടെ കയ്യിൽ ധരിക്കുന്നതാകട്ടെ, ഏലസ് ഒരു അഥവാ ഏലസ് നമുക്കറിയാം ചെറിയ തകിടുകളായിരിക്കും. ഈ വത്തർ എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ നൂലോ ചരടോ ഒക്കെ ആയിരിക്കും, ഇതൊക്കെ അതിൽപ്പെടും. അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നതാകട്ടെ, ഏരി അതല്ല നമ്മുടെ കാറുകളിൽ വെക്കുന്നത്. നമ്മൾ കയ്യിന് അധ്യായം ഇതായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിന് മുന്നത്തെ ഈ അധ്യായത്തിന് മുന്നത്തെ അധ്യായം ഇതായിരുന്നു. അത് ചില ആളുകൾ കാറിൽ വെക്കും, പുതിയ കാർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വെക്കും, അതുപോലെ വീട്ടിൽ തൂക്കിയിടും. നമ്മൾ ചില കാറുകളിലൊക്കെ കാണുന്നുണ്ട് നാരങ്ങയും രണ്ട് നാരങ്ങയും മൂന്ന് പച്ചമുളകൊക്കെ വെക്കുക, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ഇതിന്റെ മറ്റൊരു ഇനങ്ങളാണ്. ഈ രൂപത്തിൽ എന്തു തന്നെ ആകട്ടെ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്തു തന്നെ ആകട്ടെ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഇതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരി ആണെന്നാണ് പറഞ്ഞത്. മൂന്നാമതായി പറഞ്ഞത് ഔ ഇസ്തൻജാ ബിറജീഇ ദാബ്ബ, അവൻ ദാബത്തിന്റെ അഥവാ മൃഗങ്ങളുടെ, അത് ഏത് മൃഗങ്ങളുടേതായാലും അതുകൊണ്ട് അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇസ്തൻജ അതുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം അവൻ ശുചീകരിക്കാൻ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് പാടില്ലാത്ത കാര്യമാണ്. ഇത് പറഞ്ഞതിന് പ്രത്യേക ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം റജീഉ ദാബ്ബ, മൃഗങ്ങളുടെ വേസ്റ്റുകൾ, ചാണകങ്ങൾ, ഇത് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ്. ജിന്നുകൾക്കും ഭക്ഷണമുണ്ട്, അവരുടെ മൃഗങ്ങൾക്കും ഭക്ഷണമുണ്ട്. ജിന്നുകൾ ഉപയോഗിക്കുന്ന മൃഗങ്ങളുണ്ട്, അതൊന്നും നമ്മൾ കാണാത്തതാണ്. അപ്പൊ ആ ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ വേസ്റ്റുകൾ, ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ്, അതുകൊണ്ടത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അത് ഹലാലായ മൃഗങ്ങളുടെ ഇറച്ചി ഹലാലായ മൃഗങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അഥവാ പശുവിന്റെ ചാണകം, അത് നമുക്ക് പശു ഇറച്ചി ഹലാലായതാണ്, മാടുകളൊക്കെ ഇറച്ചി ഹലാലായതാണ്, ആടൊക്കെ ഇറച്ചി ഹലാലായതാണ്. ഇതിന്റെ വേസ്റ്റുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അതാണ് ഈ ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണം. ഇനി അതല്ലാത്ത നമുക്ക് ഹലാലല്ലാത്ത നായ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പന്നി പോലെയുള്ള ധാരാളം മൃഗങ്ങളുണ്ട്, അതിന്റെ വേസ്റ്റുകളാണ് എങ്കിൽ, അതിന്റെ ചാണകങ്ങളാണ് എങ്കിൽ അതുകൊണ്ട് വൃത്തിയാക്കൽ വൃത്തിയാകുകയുമില്ല. കാരണം അത് നജസാണ്, അത് തന്നെ നജസാണ്. ആ നജസ് കൊണ്ട് പിന്നീട് നമുക്ക് നജസ് വൃത്തിയാക്കാൻ പറ്റുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരാൾ മൂത്രം ഒഴിച്ചതിന് ശേഷം വേറൊരു മൂത്രം എടുത്തിട്ട് എങ്ങനെയാണോ വൃത്തിയാക്കൽ ഉണ്ടാവുക, അതുപോലെയാണത്. നജസ് കൊണ്ട് പിന്നീട് അത് ഉണങ്ങിയാലും നജസ് തന്നെയാണ്, നായകാഷ്ടം. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ശരീരത്തിൽ നനവുള്ള ഭാഗത്തേക്ക് എത്തിയാൽ അതാണ് നജസ് അവിടെ പകരും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ലാത്തത് കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു ഔമിൻ, എല്ല്, എല്ലും കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, എല്ലുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എല്ലെന്ന് പറയുന്നത് ജിന്നുകളുടെ തന്നെ ഭക്ഷണമാണ്, എല്ല് ജിന്നുകളുടെ ഭക്ഷണമാണ്. അതുപോലെ കാഷ്ടം, അതുപോലെ ചാണകങ്ങൾ മൃഗങ്ങളുടെ, അത് ജിന്നുകളുടെ വാഹനങ്ങളുടെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് രണ്ടുകൊണ്ടും പാടില്ല. ഈ അളമ തന്നെ തഹാറത്തുള്ള മൃഗങ്ങളുടെ അഥവാ അറക്കപ്പെട്ട മൃഗങ്ങളുടെ എല്ലാണ് നമുക്ക് നജസല്ലാത്തതായിട്ടുള്ളൂ. മറ്റേതല്ലാത്തതൊക്കെ നജസാണ്, അത് തീരെ പാടില്ല. എന്ത് തന്നെയായാലും ഇതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാതെ നമുക്ക് ഇസ്തിൻജ ചെയ്യാൻ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കാം. വെള്ളം ഉള്ള അവസരത്തിൽ തന്നെ ഒരാൾക്ക് ഇസ്തിൻജ ചെയ്യാം, പേപ്പർ കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും കല്ലുകൊണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ഫഖ്ഹിന്റെ കിതാബുകളിലൊക്കെ വന്ന കാര്യമാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യമാണ് ഫഇന്ന മുഹമ്മദൻ ബരീ ഉമ്മിൻ, തീർച്ചയായും മുഹമ്മദ് അവനിൽ നിന്നും പൂർണ്ണമായി ഒഴിവാകുന്നു എന്നാണ്. അതിന്റെ അർത്ഥം ഇത് ചെയ്യുന്ന വ്യക്തി ഉടൻ കാഫിറായി പോയി എന്നല്ല, മറിച്ച് അതിന്റെ ഗൗരവം അറിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വൻ പാപമാണെന്ന് അതിന്റെ അർത്ഥം. എന്നിൽപ്പെട്ടവനിൽ കാഫിറായി പോയി എന്നല്ല, ഏതെങ്കിലും ഒരു സുന്നത്ത് ഒരാൾ എടുത്തിട്ടില്ലെങ്കിൽ അവൻ കാഫിറായി പോവുകയില്ല. ഒരാൾക്കൊരു സുന്നത്ത് ഇഷ്ടപ്പെടാതെ അയാൾ എടുക്കാതെ നിന്നാൽ അയാൾ കാഫിറായി പോവുകയില്ല, അതിന് വെറുത്താലാണ് കാഫിറാവുകയുള്ളൂ. മറിച്ച് അവൻ അത് ചെയ്യാതിരുന്നാൽ അവൻ എന്നിൽപ്പെട്ടതല്ല എന്നുള്ളത് അതിന്റെ കാര്യത്തിന്റെ ഗൗരവം വളരെ കടുത്ത കാര്യമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ, ഇതിൽ വത്തറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അഥവാ രോഗം മാറുന്നതിന് വേണ്ടി കണ്ണേറുന്നതിനൊക്കെ വേണ്ടി ധരിക്കുന്ന വളയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗം മാറുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇത് പെട്ടെന്ന് ചെയ്യുന്നത്, കുട്ടികൾക്കും ശരീരത്തിലുമൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരീഉ മിൻഹു എന്നൊരു കാര്യം പറഞ്ഞു. നമ്മൾ വർഷങ്ങളോളം രോഗിയായി കിടക്കുന്നതാണ്, ആ രോഗം മാറാതെ രോഗിയായി കിടക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീ ഉമ്മിൻഹു എന്ന് പറയുന്ന ആളുകളിൽ ഉൾപ്പെടുന്നതിനേക്കാൾ നമുക്ക് നന്നായിട്ടുള്ളത്. വർഷങ്ങളോളം നമുക്ക് രോഗം മാറിയിട്ടില്ലെങ്കിലും തിരക്കേടില്ല, ശിർക്കൻ ചികിത്സ ഞാൻ സ്വീകരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീ ഉമ്മിൻഹു എന്ന് പറഞ്ഞ എന്നിൽ നിന്നും ഒഴിവാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു. ചില ആളുകൾ അവർ വളരെ നിസ്സാരമായി കാണുന്നതായി കാണാൻ സാധിക്കും. അവർക്ക് തൗഹീദൊക്കെ അറിയാം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ഷിർക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതല്ലാതെ ഇപ്പൊ രക്ഷയില്ല, നമുക്കറിയാം ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്ന് മാറിക്കിട്ടണം, കുറെ കാലമായി ഈ പ്രയാസം കൊണ്ട് സഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിസ്സാരമായി കാണുന്നതായി കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗം മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ രോഗത്തിലായി മരിച്ചുപോയാലും കുഴപ്പമില്ല. ഷിർക്കിന്റെ ഒരംശവും ഒരു തകിടിന്റെ ഒരു പകുതി പോലും നമ്മോട് കിട്ടാൻ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് തയ്യാറാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ അവരുമായിട്ട് പൂർണ്ണമായി ബന്ധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് കാണുന്ന സമയത്ത് അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷെ ഹൗലിൽ നിന്ന് കുടിക്കാൻ പോലും അവസരം ലഭിക്കുകയില്ല എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ശരി, അടുത്തതായി അദ്ദേഹം കൊടുത്തത് ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹു അൻ സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈറിന്റെ ഒരു വാക്കാണ്. ഖാല മൻ ഖത്അ തമീമതൻ മിൻ ഇൻസാനിൻ കാന ഖഅദ്ലി റഖബതിൻ റവാഹു വഖീഅ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, സ്വഹാബിയുടെ വാക്കല്ല, താബിഈയുടെ വാക്കാണ്. താബിഈയിലെ തന്നെ ഒരു കിബാറു താബിഈയിൽപ്പെട്ട ഒരാളാണ് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കാണ്, അദ്ദേഹത്തിന്റെ ആ കാര്യത്തിന് ഗൗരവം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന കാര്യമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൻ ഖത്അ തമീമതൻ മിൻ ഇൻസാനിൻ, ആരെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഏലസ് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ കാന കഅദ്ലി റഖബ, അവനൊരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാകുന്നു എന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവനൊരു നിന്ദ്യതയാണ്, ദുനിയാവിലൊരു നിന്ദ്യതയാണ്. ഒരു ഉടമയുടെ കീഴാൾ പറയുന്നത് പോലെ അങ്ങോട്ട് മാത്രം നീങ്ങുക എന്ന് പറയുന്നത് ഒരു നിന്ദ്യതയാണ്. എന്നാൽ അതിനേക്കാളും വലിയ നിന്ദ്യതയാണ് ഒരാൾ പിശാചിന്റെ അടിമയായിക്കൊണ്ട് ഷിർക്കിലകപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഷിർക്ക് കാര്യത്തിൽ നിന്നും അവനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവനൊരു അടിമയെ മോചിപ്പിച്ചതിന് പോലെയാണ് എന്ന് പണ്ഡിതന്മാർ ഇദ്ദേഹം പറഞ്ഞതിന്റെ പൊരുളായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാളും വലിയ പ്രവർത്തനമാണ് ഒരാളുടെ ഏലസ് എടുത്തു മാറ്റുക എന്നുള്ളത്. അത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത, നമ്മൾ അവിടെ ഒരു ഫിത്തന ഉണ്ടാവുകയല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ അത് മാറ്റാം. ആളോട് പറഞ്ഞിട്ട് കാര്യം ബോധ്യപ്പെടുത്തി കൈകൊണ്ട് നമ്മളെ കൈകൊണ്ട് തന്നെ മുറിച്ചു മാറ്റാം. എന്നാലും ഈ പറഞ്ഞ ആ ഒരു ദർജ കിട്ടും. ഇനി അതല്ല നമ്മൾ പറഞ്ഞിട്ട് അവരെ കൈകൊണ്ട് തന്നെ മുറിച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കതിനുള്ള ആ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാം. ഇത് ഒരു ഷിർക്കുൻ അസ്ഗർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഷിർക്കുൻ അസ്ഗർ ചെയ്യുന്ന ഒരാളിൽ നിന്നും അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ്. അപ്പൊ ഷിർക്കുൻ അക്ബർ ചെയ്യുന്ന ആളുകളോട് നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ തൗഹീദിലേക്ക് വന്നാൽ പ്രതിഫലം എത്ര മാത്രമായിരിക്കും, എത്ര അടിമയെ മോചിപ്പിച്ചിട്ടുള്ള പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. അടിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവസാനം അടിമ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ലക്ഷങ്ങൾ വിലയാണ്. നമ്മൾ കാറുകളെക്കാളും വലിയ വിലയുള്ള കാര്യമായിരുന്നു അടിമകൾ എന്ന് പറയുന്നത്. സാരമായ വില കിട്ടുന്ന ഒരു കാര്യമായിരുന്നില്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും എത്ര അടിമകളെ മോചിപ്പിച്ചതിന് കൂലിയായിരിക്കും ഒരു ഷിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഖബറിന് തവാഫ് ചെയ്യുന്ന, നേർച്ച അർപ്പിക്കുന്ന, ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട് ഷിർക്കിന്റെ അപകടം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൗഹീദിലേക്ക് കൊണ്ടുവന്നാൽ ഇതിനേക്കാളും വലിയ പ്രതിഫലമാണ് ലഭിക്കുക. കാരണം ഇത് ഷിർക്കുൻ അസ്ഗറായ ഒരു തമീമത്ത് മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് അദ്ദേഹം പറഞ്ഞ അത്രയും വലിയ മഹത്തരമായ പ്രതിഫലമാണ് എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഹദീസല്ല, സഹാബിയുടെ കൗലുമല്ല. അതുകൊണ്ട് ദീനിലൊരു ഹുജ്ജത്തായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ മറ്റു തെളിവുകളോടൊപ്പം സഹാബത്ത് സലഫുകൾ ഈ വിഷയത്തിൽ എന്തും മനസ്സിലാക്കിയ നമുക്ക് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ആളുകളാണ് സഹാബത്തും അതിനുശേഷമുള്ള ആളുകളൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഭൂമിയിലുള്ള ഖൈറായ ജനങ്ങൾ എന്റെ തലമുറയാണ്, ഈ സഹാബത്താണ്. അതിനുശേഷം സുമല്ലദീന യലൂനഹു, ശേഷം അവർക്ക് ശേഷം വരുന്നവർ. ആ ഖൈറുന്നാസിൽപ്പെട്ട ആളുകളാണ് താബിഈങ്ങൾ. ആ താബിഈങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഏലസിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്നാണ്. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ ഏലസുമൊക്കെ കിട്ടുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ മുൻഗാമികൾ അവരെങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു തെളിവാണ്. അവസാനമായി അദ്ദേഹം കൊടുത്തു, വലഹു അന ഇബ്രാഹിം ഖാല, ഇബ്രാഹിം അഥവാ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അൻ നഖൈ ആണ്. ഇബ്രാഹിം നഖൈ പറഞ്ഞതായി കാണാം, كانوا يقرؤون التمائم كلها من القران وغير القران. അവർ തമീമത്തുകളെ, ഏലസുകളെ പൂർണ്ണമായി വെറുത്തിരുന്നു അഥവാ ഹറാമായി കണ്ടിരുന്നു എന്നാണ്. മുൻഗാമികൾ കറാഹത്ത് എന്ന് പറയുന്ന പല വാക്കുകളും ഹറാമാണ്. അപ്പൊ അത് മുഴുവനായിട്ട് ഹറാമായി കണ്ടിരുന്നു. അത് ഖുർആൻ കൊണ്ട് എഴുതിയതാകട്ടെ അതല്ലാത്തതാകട്ടെ, ഏലസ് ഏതും അത് അങ്ങനെ തന്നെ കണ്ടിരുന്നു എന്നാണ്. ഇവിടെ കാനു, അവർ കണ്ടിരുന്നു, അവർ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇബ്രാഹിം നഖൈ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് സഹാബത്തിനെ തന്നെയാണ്, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം താബിഈയാകുന്നത് അദ്ദേഹം കുറച്ച് സഹാബത്തിനെ കണ്ടത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം കണ്ട സഹാബത്തൊക്കെ ഇങ്ങനെയായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചിലർ അതല്ല, ഇത് അബ്ദുല്ലാഹി മസ്ഊദ് ആണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള സഹാബി. അപ്പോ അബ്ദുല്ലാഹി മസ്ഊദിന്റെ സഹാബത്താണ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള താബിഈങ്ങളായ ആളുകളൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നും ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. സുലൈമാൻ റഹീൽ ഹഫലുള്ള അദ്ദേഹം പറയുന്നത് ഏറ്റവും ശരിയായി തോന്നുന്നത് സഹാബികൾ എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. അത് സഹാബികളാവുകയില്ല എന്ന് പറയാൻ കാരണം, ചില പണ്ഡിതന്മാർ അങ്ങനെ പറയാൻ കാരണം, അവർക്ക് നാം നേരത്തെ പറഞ്ഞു ഖുർആൻ കൊണ്ട് എഴുതിയാൽ മുൻഗാമികളിൽ ചിലർ സഹാബത്തിൽ ചിലർ അനുവദിച്ചു എന്ന് പറഞ്ഞ ചില റിവായത്തുകളുണ്ട്. അപ്പൊ അതിനെ ഒരുമിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സഹാബത്തായിരിക്കില്ല. എന്നാൽ നമ്മൾ ആ റിവായത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, സഹാബത്തുനിന്ന് ഖുർആൻ കെട്ടി ഏലസ് കെട്ടിയാൽ, ഖുർആൻ എഴുതി ഏലസ് കെട്ടിയാൽ അത് കുഴപ്പമില്ല എന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹാബികളുടെ മുഴുവൻ റിവായത്തുകളും ദുർബലമാണ്. അതുകൊണ്ട് ഇത് സഹാബികളെ തന്നെ ഉദ്ദേശിച്ചാവാം, അവർ മുഴുവനായി വെറുത്തിരുന്നു. ഖുർആൻ കൊണ്ട് എഴുതിയതായാലും ശരി, അതല്ല ഖുർആൻ അല്ലാതെ എഴുതിയതായാലും ശരി, മുഴുവൻ വെറുത്തിരുന്നു എന്നത് സഹാബത്തിനെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തമീമത്ത് അത് ഖുർആൻ കൊണ്ടുള്ളതാകട്ടെ അതല്ലാത്തതാകട്ടെ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹം കിതാബിന്റെ അവസാനത്തിൽ കൊടുക്കുന്ന ഓരോ അധ്യായത്തിലും അവസാനത്തിൽ കൊടുക്കുന്ന മസായിലുകളാണ്. ഈ പാഠത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. അദ്ദേഹം പറയുന്നു ഫീഹി മസായിൽ, ഇതിൽ ചില ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന് അൽ ഊല തഫ്സീറു റുഖ വ തഫ്സീറു തമായിം. അതും അദ്ദേഹം ഈ അവസാനം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പുവരുത്തണം. തഫ്സീറു റുഖ വ തഫ്സീറു തമായിം, റുഖയ എന്ന് പറയുന്നതിന്റെ വിശദീകരണം എന്താണെന്ന്, തമീമത്ത് എന്ന് പറയുന്നതിന്റെ വിശദീകരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്, അത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് റുഖയ, എന്താണ് തമീമത്ത് എന്നുള്ളതൊക്കെ. അടുത്തതായി അദ്ദേഹം പറയുന്നു അസാനിയ തഫ്സീറു തിവല. നമ്മൾ ഇന്ന് പറഞ്ഞ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് തിവല എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സിഹറിന്റെ ഒരു ഇനത്തിൽ പെട്ടതാണ്, ആളുകൾ ഇങ്ങനെ പരസ്പരം സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, സ്ത്രീകളാണ് ഇതിന്റെ പലപ്പോഴും ആളുകൾ എന്നുള്ളതാണ്. അത് പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. അവരെ സ്ത്രീകളുടെ ദീൻ എന്താണ് ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ കടുത്ത തെറ്റിൽപ്പെട്ട കാര്യമാണ്. ഇതിന് ചിലപ്പോൾ ആധുനിക രീതികൾ ഉണ്ടാകും. ഇന്ന് പല കാര്യങ്ങളും സയൻസിന്റെ ഒക്കെ മറ്റു പേരിലാണ്. ഭർത്താവിന് സ്നേഹമുണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് മോതിരങ്ങള്, അതുപോലെ വളകള്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് ഭർത്താവിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാൽ മതി. അന്ന് അത് വേറെ രൂപത്തിലാണെങ്കിൽ ഇന്നത് വേറെ രൂപത്തിലായിരിക്കും. ഇത് അങ്ങനെ പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ധരിപ്പിക്കുന്ന മോതിരം, അത് ഈ ഉദ്ദേശത്തിലാണെങ്കിൽ അത് ശിർക്കായി പോകും, അഥവാ ആ മോതിരം ഇങ്ങനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ടാകും എന്ന് പറഞ്ഞിട്ടൊക്കെ ചില ആളുകൾ മോതിരം ധരിപ്പിക്കും. ഇനി അതല്ല, അത് അല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ അത് മുഷരിക്കുകളെ, കുഫാറുകളെ അനുകരിക്കലാണ്. നസാറാക്കളൊക്കെയാണ് അത് ചെയ്യാറുള്ളത്. അങ്ങനെ ആ രൂപത്തിൽ അവരെ അനുകരിക്കലാണ്. ഏത് രൂപത്തിലായാലും അത് പാടില്ല. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു അന്നഹാദിഹി സലാസതി കുല്ലഹാ മിനശ്ശിരിക്കി മിൻ ഗൈരി ഇസ്തിസ്നാഇൻ. ഈ മൂന്ന് കാര്യങ്ങളും അത് ശിർക്കാണ്, അതിൽ ഒന്നും ഒഴിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം അടുത്ത നാലാമതായി പറഞ്ഞു അന്ന റുഖിയ ബിൽ കലാമിൽ ഹഖി മിനൽ ഐനി വൽ ഹുമ ലൈസ മിൻ ദാലിക്. എന്നാൽ ഹക്കായ വാക്കുകൊണ്ട്, ഖുർആനും അതുപോലെ നല്ല വാക്കുകൾ കൊണ്ടും ഒരാൾ റുഖിയ ചെയ്യുന്നത്, കണ്ണേറിൽ നിന്നും വിഷമേറ്റതിൽ നിന്നും റുഖിയ ചെയ്യുന്നത് അതിൽപ്പെട്ടതല്ല എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഈ വാക്കിൽ നിന്നും മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ രണ്ട് കാര്യത്തിന് മാത്രമേ റുഖിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറഞ്ഞതിന് ശരിയായിട്ടുള്ളത് അതല്ലാത്ത കാര്യത്തിനും റുഖിയ ചെയ്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ ചികിത്സക്കും കണ്ണേറിനും അല്ലാതെ റുഖിയ ഇല്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാണ് ഏറ്റവും ഉപകാരമുള്ളത് എന്നതാണ്. അതല്ലാത്തതിനും മറ്റു രോഗങ്ങൾക്കും റുഖിയ ഉപയോഗിക്കാവുന്നതാണ്. അഞ്ചാമതായി പറഞ്ഞു അന്ന തമീമത ഇദ കാനത് മിനൽ ഖുർആനി ഫഖദ് ഇഖ്തലഫൽ ഉലമാ ഹൽ ഹിയ മിൻ ദാലിക് അം ലാ. ഇത് തമീമത്ത് ഖുർആൻ കൊണ്ടുള്ളതാണ് എങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അത് ഈ ഷിർക്കിൽപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത്. ഇപ്പൊ ഖുർആൻ കൊണ്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഖിലാഫുണ്ട്. അത് മുൻഗാമികളിൽ നമ്മൾ പറഞ്ഞത് സഹാബത്തിൽ നിന്നും അത് ഖിലാഫ് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. കാരണം അവരിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം ദുർബലമായ റിവായത്തുകളാണ്. അപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കൗലു മാത്രമേ സഹാബത്തിൽ നിന്നും ആ നിലക്കുള്ളൂ. ഇനി താബിഈങ്ങളിൽ നിന്നാണെങ്കിൽ അത് ഖിലാഫുണ്ട്. അതിനുശേഷമുള്ള ആളുകളിൽ നിന്നൊക്കെ അത് ഖിലാഫുണ്ട്. ഖുർആൻ കൊണ്ടാണെങ്കിൽ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി അഭിപ്രായം നമ്മൾ പറയുകയും ചെയ്തു. ആറാമതായി അന്ന തഅലീഖ ലൗതാരി അല ദവാബി മിനൽ ഐനി മിൻ ദാലി. ഈ മൃഗങ്ങളുടെ മുകളിൽ, അതല്ലെങ്കിൽ മറ്റു മനുഷ്യന്മാരുടേതായാലും ഇങ്ങനെ വടങ്ങൾ അല്ലെങ്കിൽ ഏല അതുപോലെ തന്നെ ചരടുകളൊക്കെ കെട്ടുക എന്നുള്ളത് കണ്ണീറിൽ നിന്ന് രക്ഷക്കായി കെട്ടുക എന്നുള്ള അതിൽപ്പെട്ടതാണ്, അഥവാ ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ്. അല്ല, അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ടതാണെന്നല്ല, അതിൽ ഷിർക്കിൽപ്പെട്ടതാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. അൽവഈദു ശദീദു അലാ മൻ തഅല്ലഖ വതറൻ. ആരെങ്കിലുമൊക്കെ ഈ വടം കെട്ടിക്കഴിഞ്ഞാൽ അത് അതിന് കടുത്ത താക്കീതുണ്ട് എന്നുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ ബരീ ഉമ്മിൻ എന്ന വാക്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടുത്ത താക്കീതാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എട്ടാമതായി അദ്ദേഹം പറഞ്ഞു ഫളു സവാബി മൻ ഖത തമീമത മിൻ ഇൻസാൻ. ആരെങ്കിലും ഒരു മനുഷ്യരിൽ നിന്നും തമീമത്ത് മുറിച്ചു മാറ്റിയാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ സവാബിൽ ഇത്ക്, ഒരു അടിമയെ മോചിപ്പിച്ചതിനുള്ള പ്രതിഫലം. ഒൻപതാമായി അദ്ദേഹം പറഞ്ഞു അന്ന കലാമ ഇബ്രാഹിം ലാ യുഖാലിഫു മാ തഖദ്ദമ മിനൽ ഇഖ്തിലാഫ് ലിഅന്ന മുറാദഹു അസ്ഹാബു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഇതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് ചിലർ. അഥവാ ഇബ്രാഹിം അന്നഹയുടെ വാക്ക് ഒരിക്കലും തന്നെ മുകളിൽ മുൻഗാമികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നതിനെതിരാകുന്നില്ല. കാരണം ഇബ്രാഹിം നഹൈ ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹി മസ്ഊദിന്റെ സഹാബത്തിന് അഥവാ താബിഇങ്ങൾ മാത്രമാണ്, അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ മാത്രമാണ് എന്നാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? അത് സഹാബത്തിനല്ല, സഹാബത്തിന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം സഹാബത്തിൽ നിന്നും റുഖിയ ഖുർആൻ തമീമത്ത് ഖുർആൻ കൊണ്ട് എഴുതിയാൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന റിവായത്തുകൾ അത് ദുർബലമാണ് എന്നതാണ്. ഇതാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ പാഠങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.